ദൈവനാമം മഹത്വപ്പെടട്ടെ. സങ്കീർത്തന 67:1 ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. 2018 അവസാന ദിവസങ്ങളിലേക്ക് എത്തിയ നമുക്ക് ഒരു തിരിഞ്ഞു നോട്ടം മുൻപോട്ടുള്ള യാത്രയുടെ അധിക ശക്തിക്ക് ആവശ്യമാണ്. കൃപ, ആ ദൈവിക കൃപ മാത്രമാണ് നമ്മെ ഇത്രയും നടത്തിയത്. 2018 ഡിസംബർ മാസം വരെ നമ്മെ നടത്തിയത് ദൈവത്തിൻ്റെ കൃപ മാത്രമത്രേ. കൃപയുടെ അളവ് വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ, ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 30 ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:30 ദൂതൻ അവളോട് മറിയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്, ദൈവകൃപ കണ്ടെത്തുക. വിശേഷ ദിവസങ്ങളിൽ നാം മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, തിരികെ എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആർക്കും ഒന്നും നൽകരുത്. രണ്ടാമതായി, നാം സമ്മാനം കൊടുക്കുമ്പോൾ വാങ്ങുന്നയാളിന് അത് ഏറ്റവും പ്രയോജനമുള്ളതായിരിക്കണം. മൂന്നാമതായി, വാങ്ങുന്ന ആളിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന സമ്മാനമായിരിക്കണം നാം കൊടുക്കേണ്ടത്. ദൈവം ലോകത്തിന് തൻ്റെ ഏകജാതനായ പുത്രനെ സമ്മാനമായി നൽകിയത് ഒന്നും തിരികെ പ്രതീക്ഷിച്ചായിരുന്നില്ല. സമ്മാനം ലോകത്തിന് വേണ്ടി സ്വീകരിപ്പാൻ പിതാവ് തിരഞ്ഞെടുത്തത് ഒരു സാധാരണക്കാരിയായ സ്ത്രീയായിരുന്നു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അവിടെ സന്ദേശവാഹകനായി എത്തിയ ദൂതൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ലൂക്കോസ് 1:28-30 വാക്യങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, കർത്താവ് കൂടെയുള്ളവളായിരുന്നവൾ. 2, അവൾക്ക് കർത്താവിൻ്റെ കൃപ ലഭിച്ചിരുന്നു. 3, വിശ്വാസത്തിൽ ഉറച്ചവളായിരുന്നു. ലോകത്തെ രക്ഷിപ്പാൻ പിതാവ് നൽകിയ സമ്മാനം പൂർണ്ണ വിധേയത്വത്തോടെ മറിയ സ്വീകരിച്ചു. ആ സമ്മാനത്തിൻ്റെ വില സമ്മിശ്ര വികാരത്തോടെ അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ അറിഞ്ഞു. ലോകം ഇന്നും ആ സമ്മാനം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. കൃപ എന്നത് പരിശുദ്ധാത്മാവിൽ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന ക്രിസ്തുയേശുവിലൂടെയുള്ള സാന്നിധ്യവും സ്നേഹവുമാണ്. കൃപ എന്നത് പരിശുദ്ധാത്മാവിൽ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന ക്രിസ്തുയേശുവിലൂടെയുള്ള സാന്നിധ്യവും സ്നേഹവുമാണ്. കൃപ നമുക്ക് ലഭിക്കുന്നത് നാം അതിന് അർഹരായിട്ടല്ല, പിന്നെയോ, വാക്തത്വം നൽകിയത് വിശ്വസ്തനായ ദൈവം ആകയാൽ മാത്രമാണ്. ആരംഭം മുതൽ അവസാനം വരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ ചലനവും ഈ കൃപയിൽ ആശ്രയിച്ചിരിക്കുന്നു. അനർഹരായ നാം പ്രാപ്യമാക്കിയ ദൈവകൃപ അവർണനീയമാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ കൃപ ആവശ്യമാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 4:33, 11:23 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. കൃപ പ്രാപിപ്പാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി, വചനം പഠിക്കുക, അനുസരിക്കുക. 2 തിമൊഥെയോസ് 3:15, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക എന്ന് കാണാം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക എന്ന് കാണാം. കൃപ പ്രാപിപ്പാനുള്ള രണ്ടാമത്തെ മാർഗം, സുവിശേഷ പ്രഘോഷണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അലക്ഷ്യമായി സുവിശേഷത്തെ ശ്രവിക്കുവാൻ പാടില്ല. റോമർ 1:16, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായുള്ള ശക്തിയാകുന്നുവല്ലോ എന്ന് കാണാം. പറയുന്നവനും കേൾക്കുന്നവനും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുവാൻ പാടില്ല, വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി അത്രേ. മൂന്നാമതായി പ്രാർത്ഥിക്കുക. എബ്രായർ 4:16, കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക എന്ന് കാണാം. കൃപ പ്രാപിപ്പാനുള്ള മാർഗങ്ങളിൽ നാലാമത്തേത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 6:16 ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത് എന്ന് കാണാം. 5 ക്രിസ്തുവിനെ ആരാധിക്കുക. കൊലോസ്യർ 3:16 അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. 6 പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:42. വചനത്തിലുടനീളം തിരഞ്ഞെടുപ്പ് ലഭിച്ചവർക്കാണ് കൃപയാലുള്ള അടുത്ത നിർദ്ദേശം ലഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6:5-8 ഭാഗത്ത് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവം തന്നെ ഭൂമിയിൽ നിന്നും മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് പറയുമ്പോഴും ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു നോഹ. ഒരു ശേഷിപ്പിനെ എപ്പോഴും സൂക്ഷിക്കുന്നവൻ. നോഹയ്ക്ക് തിരഞ്ഞെടുപ്പ് നൽകിയതിന് ശേഷം അവനെ ഒരു ദൗത്യമേൽപ്പിച്ചു. അപ്പോൾ തിരഞ്ഞെടുപ്പ് ലഭിക്കുന്നവനാണ് കൃപയാലുള്ള അടുത്ത നിർദ്ദേശം ലഭിക്കുന്നത്. ഇവിടെ നോഹയ്ക്ക് ലഭിച്ച നിർദ്ദേശം ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാനായിരുന്നു. ആ പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവും നിർദ്ദേശവും ധൈര്യവും കൃപയാൽ ലഭിക്കുകയും ചെയ്തു. ഒരു പെട്ടകം ഉണ്ടാക്കുവാനും എങ്ങനെ ഉണ്ടാക്കണമെന്നും ഏത് തടിയാണ് ഉപയോഗിക്കേണ്ടതെന്നും ആരെയെല്ലാം അതിൽ കയറ്റണമെന്നും എല്ലാമുള്ള നിർദ്ദേശം നോഹയ്ക്ക് സമയാസമയങ്ങളിൽ ദൈവം നൽകിയിരുന്നു. പെട്ടകം പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ദൈവിക നിർദ്ദേശം അനുസരിച്ച് കയറേണ്ടതെല്ലാം കയറിക്കഴിഞ്ഞപ്പോൾ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചതും യഹോവ തന്നെ അത്രേ. അതുപോലെ മോശയ്ക്ക് തിരഞ്ഞെടുപ്പ് ലഭിച്ചപ്പോൾ അവൻ്റെ കൈവശമുള്ള ആടിനെ മേയ്ക്കുന്ന ഒരു വടി മതിയായിരുന്നു. കൃപയുടെ ഉറവിടമായ ദൈവത്തിന് തൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. ദൈവകൃപയാൽ ദൗത്യമേറ്റവർ ആരും എതിർപ്പ് രേഖപ്പെടുത്തിയില്ല. നോഹയും ശൗലും, ശൗല് തൻ്റെ ജനത്തെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നവനാണ്. ആ സമയത്ത് തന്നെയാണ് ദൈവം അവനെ വിളിച്ചത്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്ന മറുപടിയായിരുന്നു. പൂർണ്ണ മനസ്സോടെ കീഴ്പ്പെടുകയാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ ആദ്യം ഒഴിവൊഴിവ് പറഞ്ഞ മോശ പിന്നീട് അനുസരിച്ചു. അപ്പോൾ മറിയ ന്യായമായ ഒരു സംശയം ചോദിച്ചു ദൂതനോട്. ദൂതുമായി തൻ്റെ അടുക്കൽ വന്ന ദൂതുവാഹിയായ ദൂതനോട് ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ്റെ മറുപടി അവളെ അത്ഭുതപ്പെടുത്തി. അസാധ്യമായി ദൈവത്തിന് ഒന്നുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. ഇത് കേട്ട മറിയ തൻ്റെ വിധേയത്വം അറിയിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അവൾ തന്നെ തന്നെ സമർപ്പിച്ചു. ഒരപൂർവ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? നിങ്ങളതിന് തയ്യാറാണോ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഒരപൂർവ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കും. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഒരപൂർവ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കും എന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിയണം എങ്കിൽ കൃപാഉദാര്യമായി ദാനം ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ വരും. അത്യുന്നതിൻ്റെ ശക്തി നിഴലിടും. അതേ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എങ്ങനെ നടക്കുമെന്ന് പലരും ചോദിക്കും. നിങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അസാധ്യമായി ഒന്നുമില്ലാത്തവൻ്റെ അടുക്കലേക്കല്ലേ ഞാൻ സകല വിഷയവും സമർപ്പിച്ചതെന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടാത്ത 2018 എല്ലാ വിഷയങ്ങൾക്കും 2019 ഒരു മറുപടി ലഭിച്ചിരിക്കും. God has given us 2 hands, one to receive with and the other to give with. സമ്മാനം വാങ്ങുക മാത്രമല്ല, സകല സ്തുതിയും മഹത്വവും അവന് നൽകുന്നവരായിത്തീരുക. അതിനായി ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളായ ഞങ്ങളെ രക്ഷിപ്പാൻ ലോകത്തിൽ മനുഷ്യജന്മം സ്വീകരിച്ച കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി വിളിക്ക് യോഗ്യമായി ജീവിച്ച് തുടർന്ന് അങ്ങ് ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൗമിക തലത്തിൽ ആത്മീയനായി ജീവിച്ച് ഞങ്ങളുടെ ജീവിതം പൂർത്തിയാക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. കൃപ ലഭിച്ചവളെയെന്ന് മറിയെ വിളിച്ചതുപോലെ കൃപ ലഭിച്ച മകളെ മകനെയെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ തിരഞ്ഞെടുപ്പിനും ആ വിളിക്കും വേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൂടെയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഈ ദൂത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.